ക്രൈസ്തവ കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാവർക്കും സ്നേഹവന്ദനം. യേശുവിൻ്റെ സ്നാനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പങ്ക്, അതാണ് തുടർന്ന് അല്പസമയം നാം ചിന്തിക്കുന്നത്. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ ജഡത്തിലെ വെളിപ്പാടാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൽ നിറവേറിയത്. അപ്രകാരം യേശു ക്രിസ്തുവിൻ്റെ സ്നാനത്തിലും പരിശുദ്ധാത്മാവിൻ്റെ സജീവ സാന്നിധ്യമുണ്ടായിരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ സജീവ സാന്നിധ്യം യേശുവിൻ്റെ ജനനത്തിലും യേശുവിൻ്റെ സ്നാനത്തിലുമുണ്ടായിരുന്നു. യേശുവിൻ്റെ ജനനത്തിന് മുന്നമേ ദൈവിക നിയോഗത്താൽ വന്ന വ്യക്തിയായിരുന്നു യോഹന്നാൻ. യോഹന്നാൻ 1:6 അത് കാണാം. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. ഈ യോഹന്നാനാകട്ടെ തൻ്റെ അയോഗ്യതയും തൻ്റെ പിന്നാലെ വരുന്ന യേശുവിൻ്റെ യോഗ്യതയും വളരെ കൃത്യമായി പറയുന്നുണ്ട്. മർക്കോസ് സുവിശേഷം 1:7-8 അതിങ്ങനെയാണ്: എന്നിലും ബലമേറിയവൻ എൻ്റെ പിന്നാലെ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറ കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. പ്രൈസ് ദ ലോർഡ്. അയോഗ്യനാണെന്നിരുന്നിട്ടും യോഹന്നാൻ യേശുവിൻ്റെ സ്നാനം കഴിപ്പിക്കുക എന്ന വലിയ ദൗത്യം ഏറ്റെടുക്കുവാൻ കാരണം പ്രത്യേകമായി തനിക്ക് ലഭിച്ച ഒരു ദൈവിക അരുളപ്പാട് നിമിത്തമായിരുന്നു. താൻ യോഗ്യതയുള്ളവനല്ലെന്ന് യോഹന്നാൻ അറിയാം. തൻ്റെ മുമ്പിൽ നിൽക്കുന്ന സ്നാനാർത്ഥി ഏറ്റവും യോഗ്യനാണെന്നറിയാം. അത് സ്നാനം കഴിപ്പിക്കുവാൻ തനിക്ക് യോഗ്യതയില്ല എങ്കിലും താൻ അത് ഏറ്റെടുത്തതിൻ്റെ കാരണം ഒരു ദൈവിക നിയോഗം തനിക്കുണ്ടായിരുന്നു. അത് യോഹന്നാൻ്റെ സുവിശേഷം 1:33 ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കാൻ എന്നെ അയച്ചവൻ എന്നോട്. അപ്പോൾ ദൈവമാണ് യോഹന്നാനെ അയച്ചത്. അയച്ചപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞു കൊടുത്തു. എന്താണ്? ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ, അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു പറഞ്ഞു. അപ്പോൾ യേശുവിനെ സ്നാനം കഴിപ്പിക്കുവാനുള്ള അധികാരവും കഴിപ്പിക്കുമ്പോൾ നടക്കുവാൻ പോകുന്ന അസാധാരണമായ ഒരു സംഭവവും ദൈവം യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്ത ശേഷമാണ് യോഹന്നാൻ ഇവിടേക്ക് അയച്ചത്. ദൈവിക നിയോഗപ്രകാരം അയോഗ്യനായ യോഹന്നാൻ തികച്ചു യോഗ്യനായ യേശുവിനെ സ്നാനം കഴിപ്പിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സജീവ സാന്നിധ്യം വെളിപ്പെട്ടു. മർക്കോസ് 1:9-11 ആ കാലത്ത് യേശു ഗലീലയിലെ നസ്രയത്തിൽ നിന്ന് വന്നു, യോഹന്നാനാൽ യോർദാനിൽ സ്നാനം കഴിഞ്ഞു. വെള്ളത്തിൽ നിന്ന് കയറി ഉടനെ ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവ് പോലെ തൻ്റെ മേൽ വരുന്നതും കണ്ടു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവുമുണ്ടായി. യേശുവിൻ്റെ സ്നാനത്തിൽ 3 അതിപ്രധാന സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിപ്പാനിടയായി. അതേതൊക്കെയാണെന്ന് നോക്കാം. 1, ആകാശം പിളർന്നു. 2, ആത്മാവ് പ്രാവ് പോലെ ഇറങ്ങി വന്നു. 3, പിതാവിൻ്റെ ശബ്ദമുണ്ടായി. എന്താണ് ആ ശബ്ദം? നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം. യേശുവിൻ്റെ സ്നാനത്തിൽ ഇറങ്ങി വന്നത് പ്രാവല്ല, മറിച്ച് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ ഇറങ്ങി യോഹന്നാനും ഈ ലോകത്തിനും പരിശുദ്ധാത്മാവിൻ്റെ അക്ഷയിക സാന്നിധ്യം വെളിപ്പെടുത്തുവാൻ ഒരു പ്രാവ് പോലെ വെളിപ്പെട്ടു എന്ന് മാത്രം. ഒരു പ്രാവല്ല, പ്രൈസ് ദ ലോർഡ്. യേശുവിൽ ഇറങ്ങി വന്ന ആ സ്നാന ശുശ്രൂഷയിൽ ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ യോഹന്നാനും ലോകത്തിനും പരിശുദ്ധാത്മാവിൻ്റെ അക്ഷരീക സാന്നിധ്യം വെളിപ്പെടുത്തുവാൻ ഒരു പ്രാവ് പോലെ വെളിപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. പിതൃപുത്ര പരിശുദ്ധാത്മാവിൻ്റെ സജീവ സാന്നിധ്യമാണ് യേശുവിൻ്റെ സ്നാനത്തിൽ വെളിപ്പെട്ടത്. പിതാവ് സ്വർഗത്തിൽ, പുത്രൻ യോർദാനിൽ, പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് പുത്രനുമേൽ വസിക്കുന്നു. യേശുവിൻ്റെ സ്നാനം ദൈവിക നീതി നിർവഹണമായിരുന്നു. മത്തായി സുവിശേഷം 3:15 യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയെ നിവർത്തിക്കുന്നത് നമുക്കുചിതം എന്ന് ഉത്തരം പറഞ്ഞു. പ്രിയരേ, നമുക്കും ഒരു നീതി നിർവഹണമുണ്ട്. എന്താണത്? തിരുവചനം എന്തു പറയുന്നു എന്ന് നോക്കാം. പ്രൈസ് റോമ ലേഖനം 6:2-5 അത് നാം അനുഷ്ഠിക്കേണ്ട ഒരു ദൈവീക പ്രമാണത്തിൻ്റെ ദൈവിക നീതിയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. റോമർ 6:2-5 പാപസമ്മതമായി മരിച്ചവരായ നാം ഇനിയും അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായിത്തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീകരിച്ചരായെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. പ്രൈസ് ദ ലോർഡ്. സ്നാനത്തിൽ അടങ്ങുന്ന 5 സുപ്രധാന കാര്യങ്ങളെയാണ് ആ വാക്യങ്ങൾ കൂടെ കാണുന്നത്. 1, കർത്താവിനോട് ചേരുന്ന ശുശ്രൂഷ. 2, കർത്താവിൻ്റെ മരണത്തിൽ പങ്കാളികളായിത്തീരുന്ന ശുശ്രൂഷ. 3, കർത്താവിനോടൊപ്പം കുഴിച്ചിടപ്പെടുന്ന ശുശ്രൂഷ. 4, കർത്താവിനോടൊപ്പം ജീവിച്ചെഴുന്നേൽക്കുന്ന ശുശ്രൂഷ. 5, കർത്താവിനോടൊപ്പം ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുന്ന ശുശ്രൂഷ. എത്ര ശ്രേഷ്ഠമാണ് സ്നാനം! അത് ദൈവം കൽപ്പിച്ച കൽപ്പനയാണ്. കർത്താവ് തൻ്റെ അന്ത്യമായി ശിഷ്യന്മാരോട് പറഞ്ഞത്, ഹല്ലേലൂയ, മനുഷ്യവർഗത്തോട് പറഞ്ഞത് ഇങ്ങനെയാണ്, പ്രൈസ് ദ ലോർഡ്, നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളെയും പഠിപ്പിച്ച് ശിഷ്യരാക്കുകയും വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുകയും ചെയ്യുകയും, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ സ്നാനം ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാണ്, അതൊരു നീതി നിർവഹണമാണ്, ഹല്ലേലൂയ, അതൊരു മാതൃകയാണ്, കർത്താവ് കൽപ്പിച്ചതാണ്. അതനുഷ്ഠിക്കുവാൻ എല്ലാ ദൈവമക്കൾക്കും കടമയുണ്ട്, കർത്തവ്യമുണ്ട്. ആരെങ്കിലും ഇതുവരെയും ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെയും ഹല്ലേലൂയ കൽപ്പന അനുസരിച്ചിട്ടില്ല എങ്കിൽ അനുസരിപ്പാനുള്ള ഒരു തീരുമാനം ഇന്ന് തന്നെ എടുക്കുക. ദൈവമായ കർത്താവ് അതിനെല്ലാവർക്കും കൃപ നൽകട്ടെ. കന്നുള്ള കർത്താവേ, സ്വർഗപിതാവേ, ഞങ്ങളോട് ഞങ്ങളോട് സംസാരിച്ച വചനത്തിനായി സ്തോത്രം. ആ വചനം ഏറ്റെടുക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.